ഇവിടെയുള്ള അതേ ദൈവം തന്നെ നിങ്ങളായിരിക്കുന്ന കോളേജുകളിൽ, വീട്ടില്, ആയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ട്. മാറ്റമില്ല ദൈവത്തിന്. ദൈവം സർവവ്യാപിയാണ്. ഇതേ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തില്, കോളേജിന്റെ കൂട്ടുകാരുടെ നടുവില് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പറ്റും. അതനുഭവിച്ചു തുടങ്ങുമ്പോഴാണ്, അത് തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം റിയലി ജോയ്ഫുൾ ആയി മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്യാമ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ക്യാമ്പ് സന്തോഷമുള്ള കാര്യമാണ് എനിക്കും. പക്ഷേ അതിന്റെ അപ്പുറത്ത് എന്റെ സാധാരണ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അനുഭവിക്കുന്നു, യേശുവിനെ അറിയുന്നു, യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നത് തിരിച്ചറിയുന്നു. അതാ അതുകൊണ്ട് ക്യാമ്പ് അല്ല പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പ് നമ്മളെ ഒരുക്കുക എന്തിനു വേണ്ടിയെന്നറിയോ? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി യേശുവിനായി ജീവിക്കുവാൻ, യേശുവിന്റെ കൂടെ നടക്കുവാൻ, യേശുവിനെ അനുഭവിക്കുവാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ, യേശുവിന്റെ സ്നേഹം ടേസ്റ്റ് ചെയ്യുവാൻ, അതിനൊക്കെ നമ്മൾ ഒരുക്കുന്നൊരു സ്ഥലമാണ് ക്യാമ്പ്. ഒരുക്കുന്ന സ്ഥലമാണ്. ഒത്തിരി അനുഭവങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അനുഭവങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ദൈവം പ്രത്യേകമായ ചില അനുഭവങ്ങളൊക്കെ തരാറുണ്ട്. പക്ഷെ അനുഭവങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഇപ്പം എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമല്ല എന്റെ ജീവിതത്തിൽ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എപ്പോഴും, എന്താണെന്നറിയോ? യേശുവിനെ സ്നേഹിക്കുന്നു. ഒറ്റയ്ക്ക് ഞാൻ നടക്കുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അപ്പോഴും ഒരു ചിന്ത എന്നെ എപ്പോഴും ഭരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? യേശുവിനെ സ്നേഹിക്കുന്നു. പാപത്തിന്റെ പ്രലോഭനം വരുമ്പോൾ എന്നെ ഏറ്റവും അധികം എന്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത എന്നറിയോ? യേശുവിനെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചിന്തയാ എന്നെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന യേശുവിനെ ഞാനിങ്ങനെ വേദനിപ്പിക്കും. ഇത്രത്തോളം എന്നെ സ്നേഹിക്കല്ലേ. യോഹനാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, യോഹനാൻ തന്നെ തന്നെ പരിചയപ്പെടുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശുവിനെ സ്നേഹിച്ച ശിഷ്യനല്ല, പിന്നെ യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ അടുത്തോട്ട് യേശുവിനെ കാണുമ്പോൾ, യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ യോഹന്നാൻ മനസ്സിലാവുന്ന ഒരു കാര്യം എന്നറിയാവോ? യേശുവിനെ സ്നേഹിക്കുന്നു. ഒരു വാക്യമാണ് ബൈബിളിൽ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുക. ജോൺ ചാപ്റ്റർ 11. ഞാൻ അതിനകത്ത് ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. യേശു മാർത്തയെയും മറിയയും ലാസറിനെയും എന്ത് ചെയ്തു? പറഞ്ഞ കേട്ടില്ല, എന്ത് ചെയ്തു? സ്നേഹിച്ചു. വേറൊരു വാക്യമുണ്ട് മൊത്തം യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം അതിന്റെ 3 വാക്യം. ആ സഹോദരിമാർ, ജോൺ 11:3, ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. സിസ്റ്റർ സെൻഡ് വേർഡ് ടു ഹിം സെയിങ് ലോർഡ് ബിഹോൾഡ് ഹി ഹൂ ലവ് ഈസ് ലാസർ അസുഖമാണെന്ന് സഹോദരിമാരെങ്ങനെ പറഞ്ഞതറിയോ? എന്ന് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരനായ ലാസർ രോഗിയായി കിടക്കുന്നു എന്നല്ല സഹോദരിമാരെ തൂർത്തോട്ട് യേശുവിന്. പിന്നെങ്ങനെ പറഞ്ഞു? യേശുവേ, നിനക്ക് നീ സ്നേഹിക്കുന്ന ലാസർ അസുഖമായി കിടക്കുന്നു. അപ്പൊ സഹോദരിമാർ അവരുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞ സത്യം ഇതാണ്, ഞങ്ങളുടെ സഹോദരനായ ലാസറിനെ ആര് സ്നേഹിക്കുന്നുണ്ട്? യേശു സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ അവർക്ക് മനസ്സിലായി? യേശുവിന്റെ വാക്കുകളിൽ, യേശുവിന്റെ ഇടപെടലുകളിൽ, യേശുവിന്റെ നോട്ടത്തിൽ, യേശുവിന്റെ കൂടെയായിരുന്നപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യം, ഈ സഹോദരിമാർക്ക് മനസ്സിലായ കാര്യം അറിയോ? എന്താ? ഈ ലാസറിനെ യേശു തീർന്നു സ്നേഹിക്കുന്നു.
യേശുവിന്റെ അടുക്കിലേക്ക് വന്ന എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു സത്യം അതാ, യേശു സ്നേഹിക്കുന്നു. ലോക സകല മുഴു ലോകത്തോട് ദൈവത്തിന് വിളിച്ചു പറയാനുള്ള സത്യം അതാ, യേശു അല്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. For God so loved the world. മുഴു ലോകത്തോട് ദൈവം വിളിച്ചു പറയുക, ഞാൻ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ. യു ഷുഡ് നോട്ട് പെരിഷ്, നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ. എന്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരിക. ഇതാ ദൈവത്തിന്റെ സ്നേഹത്തോടെ. എന്റെ പുത്രൻ മരിച്ചുപോയാലും കുഴപ്പമില്ല, നിങ്ങൾ നശിച്ചു പോയോ? ദൈവത്തിന്റെ ഹൃദയം കണ്ടോ? Can you see the heart of God? എന്റെ സ്വന്തം പുത്രൻ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നത്, Lord, Lord, why do you forsake me? നിലവിളിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ആരും നശിച്ചു പോയോ? എന്റെ പുത്രനെ ഗർഭത്താഴ കൽക്കണത്തിൽ കെട്ടിയിട്ടിട്ട് അവനെ കിടത്തി അവന്റെ പുറത്ത് 39 അടിയേറ്റപ്പോൾ, ഇവിടെ മാതാപിതാക്കളുടെ കുറവ് അവർക്കറിയാം, അവരുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു മുള്ളു വീഴുമ്പോ അവരുടെ വേദന, ഒരു മുള്ളു ഉണ്ടാകും. നിങ്ങൾക്കൊരു ആക്സിഡന്റ് ആയി, ഒന്ന് സംഭവിച്ചില്ലായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ അതിനെ റെസ്പോണ്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. പക്ഷേ ദൈവം, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ പാപികളുടെ കയ്യിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പാപത്തിൽ നശിച്ചു പോകരുത്. അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽപ്പെട്ട് നിത്യമായി നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം സ്വന്തം പുത്രനെ തകർത്തു. അതേപോലെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്തോട്ടൊന്ന് കീറി നോക്കണം. അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഗോൾഡൻ വേർഡ്സ്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടഡ് സൺ സോ ദാറ്റ് ഹൂവർ ബിലീവ്സ് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഒരുവൻ പോലും, ഒരാൾ പോലും നശിച്ചു പോകാതെ, ഒരാൾ പോലും നശിക്കണോ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരാൾ പോലും നരകത്തിൽ പോകണോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും രക്ഷപ്പെടണമെന്ന്. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ച നൽകിയിരിക്കുന്നു, അത്രത്തോളം. ഈ സ്നേഹം യോഹന്നെ മനസ്സിലായി, പിതാവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം. അത് മനസ്സിലായപ്പോ യോഹന്നാൻ പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യൻ എപ്പോഴും ഫീൽ ചെയ്യാൻ യോഹന്നാൻ ചോദിച്ചു, ജീസസ് ഈസ് ലവിങ് മീ സോ മച്ച്, ഹി ഈസ് ലവിങ് മീ സോ മച്ച്. ഇതാണ് ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത്. അത് കുറ്റബോധനമാണ്, കണ്ടമനേഷൻ, കുറ്റബോധനമാണ്. കുറ്റബോധം തറ്റ മാർഗമുള്ളൂ, പിന്നെ ചെയ്ത് സെറ്റ് ചെയ്ത്. ഒരാളുടെ പ്രശ്നം ഉണ്ട്, എന്ത് ചെയ്യണം? നിങ്ങളുടെ കോളേജിൽ കോളേജ് ഭയങ്കര വേറെ നിങ്ങൾ വേറെ ഒരാളുടെ ചില വിഷയം ഉണ്ടായി, അപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. അവനാണെങ്കിൽ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇടിക്കാനായിട്ട്. എന്നാ ചെയ്യും? മുങ്ങി നടക്കുന്നു. പിന്നെ ഒറ്റ കാര്യമുള്ളത് എന്താണെന്നറിയോ? കോംപ്രമൈസ്. നമ്മൾ ആരെങ്കിലും ഓഫീസിനെ നമ്മൾ വിളിക്കുന്നിട്ട് നമ്മൾ ഒരേ കാര്യങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം. എന്നാൽ ഇങ്ങനെയൊക്കെ കറങ്ങി അവസാനം പാർട്ടിയൊക്കെ വെച്ച് കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്ത് കഴിയുന്ന മൊമെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, പിന്നെ നിങ്ങളുടെ മനസ്സിൽ തല്ലു കിട്ടുമെന്ന് യാതൊരു ഭയവും മാറിപ്പോയി. ഒരാളുടെ പ്രശ്നമുണ്ട്, കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിഷയമുണ്ടോ? അങ്ങനെയൊക്കെ അല്ലേ കോളേജില്. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? കമോൺ, ഇല്ലേ. പിന്നെ പ്രശ്നമുണ്ടോ? പിന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവോ? അലക്സിനെ പറഞ്ഞത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കേ ആണോ? അലക്സ് അലക്സിന് പല കോംപ്രമൈസുകൾ കഴിഞ്ഞാൽ അലക്സ് ഇപ്പം ഇപ്പൊ യേശുവിനെ ഇതുപോലൊരു കോംപ്രമൈസാണ് കാൽവരിയിൽ നടന്നേ. കാൽവരി കുരിശിന് നമ്മൾ വിചാരിക്കും എന്തിനാ ഇതിനു മാത്രം ഈ കുരിശിന്റെ കാര്യം ഇവര് പ്രസംഗിക്കുന്നത്. കാൽവരി കുരിശിന് ഒരു കോംപ്രമൈസ് നടന്നേ. ദൈവത്തിന്റെ നിത്യമായ തീർപ്പ് ഇതാണ്, പാപം ചെയ്യുന്ന ദേഹം മരിക്കും, പാപം ചെയ്ത നിലത്തിപ്പോവും. കാരണം നിങ്ങൾ നീതിമാനായ ദൈവം ശിക്ഷ അധികാരിക്കാൻ പറ്റത്തില്ല. നീതിയുള്ള ദൈവമാണ്, നല്ല ജഡ്ജിയ ശിക്ഷ അധികാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഒരു വഴി ഒരുക്കി, എന്നറിയാവോ? സ്വന്തം പുത്രനെ പാപത്തിന് പരിഹാരമായി തകർത്തിട്ട് കാൽവരി കുരിശിൽ കിടന്നപ്പോൾ ഒരു കൈകൊണ്ട് യേശു പിതാവിന്റെ കരം പിടിച്ചു, ഒരു കൈകൊണ്ട് മനുഷ്യന്റെ കരം പിടിച്ചു. എന്നിട്ട് തന്റെ ശരീരത്തിൽ പിതാവിനെയും മനുഷ്യനെയും ഒന്നാക്കി സെറ്റിൽ ചെയ്തു, കോംപ്രമൈസ് ചെയ്തു. ഇന്ന് യേശു ക്രിസ്തുവിലൂടെ ഒരാൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവത്തോടെ ചെല്ലാം. കോപമായി ദൈവത്തിന് നിത്യശിക്ഷാവിധി മാറി. ദൈവത്തിന് നിത്യശിക്ഷാവിധി ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും, എന്നാൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട കാര്യം ഇതാ, യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന് ഒന്ന് നിലവിളിക്കുക. അവ പറ്റാതെ നമുക്ക് ഇവിടെ ഒരു ബ്രദർ വരാനുണ്ടായിരുന്നു പ്രസംഗിക്കാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പ്രാവശ്യം ഇങ്ങനെ ഷെയർ ചെയ്തു. ഇതുപോലെ തന്നെ ക്യാമ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു മാറ്റമില്ല. ഒരാഴ്ചത്തെ ക്യാമ്പാണ്. തിങ്കളാഴ്ചയായി യാതൊരു മാറ്റമില്ല. ചൊവ്വാഴ്ചയായി ഒരു മാറ്റമില്ല. കുറയിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ോട്ടും പടക്കോട്ട് നോക്കി വിരിക്കുക. ഞാൻ ബുധനായി വ്യാഴാഴ്ച ഉച്ചയായപ്പോൾ ഒരു കൂട്ടുകാരൻ ഈ ക്യാമ്പിന് പറഞ്ഞു കേട്ടാണ്, ഒരു കൂട്ടുകാരൻ ഡെന്നിസ്, ഡെന്നിസ് എന്നിട്ട് പറഞ്ഞു, എടാ നീ ഇപ്പൊ കുതിരയെ പോലെ, പക്ഷേ നീ കഴുതയെ പോലെ എന്നാലേ യേശുവിന് നിന്നിൽ വരാൻ പറ്റുള്ളൂ. കാരണം യേശുവിന് കുതിരപ്പുറത്ത് കയറിയല്ലെന്ന് വന്നത്, യേശുവിൻ കഴുതപ്പുറത്ത് കയറിയാവുന്നത്. ഈ ഒരൊറ്റ വാക്കാണ് ആദ്യത്തെ ഒരു ചിന്ത ഉണ്ടായത്. എന്റെ അവസ്ഥ കുതിരയെ പോലെ, പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു കുതിരയെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഒതുങ്ങ. ഇപ്പൊ ആയിരിക്കുന്ന ആ കാര്യങ്ങളൊന്ന് വിട്ടിട്ട് ഒന്ന് താഴ്ന്നു, ഒന്ന് താഴേക്കും നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ദൈവം രണ്ട് കരം നീട്ടിയിരിക്കുക. എന്തിനെ പറഞ്ഞു? ദൈവത്തെ കുറിച്ച് പറഞ്ഞു. എന്താ ദൈവം? ദൈവം കമ്പാഷനേറ്റ് ഗോഡ്, കരുണയുള്ള ദൈവമാണ്. രണ്ടാമത് ഗ്രേഷ്യസ് ഗോഡ്, ഔദാര്യമുള്ള ദൈവം. ഔദാര്യമുള്ള ദൈവം, ധാരാളമായി കൊടുക്കുന്ന ദൈവം. He gives in abundance. ഈ ദൂർത്തനായ ദൂർത്തപുത്രന്റെ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ലൂക്ക് 15. അതിനെ കുറിച്ച് പണ്ടൊരു പ്രസംഗം പറഞ്ഞത് ദൂർത്തപുത്രന്റെ ഉപമേ നല്ല അതിനെ വിളിക്കേണ്ടത്, ഒരു ദൂർത്ത പിതാവിന്റെ ഉപമ എന്നാണ്. എന്താ? സ്നേഹം ദൂർത്തടിക്കുന്ന ഒരു പിതാവ്, സ്നേഹം ദൂർത്തടിക്കുന്ന ഒരു പിതാവിന്റെ ഉപമേ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ദൈവം ഫുൾ ഓഫ് ലവ്, ഫുൾ ഓഫ് കമ്പാഷൻ, ഫുൾ ഓഫ് മേഴ്സി, ഫുൾ ഓഫ് ഫോർഗിവ്നെസ്. ദൈവം കരുണാനിധിയാണ്, ദൈവം കൃപാലുമാണ്, ഔദാര്യമായി കൊടുക്കുന്നവനാണ്. യാക്കോബിന്റെ ഒരു വാക്യമുണ്ട്, ജെയിംസ് വണ്ണിന്റെ വാക്യമുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം വാക്യം, ദൈവത്തിന്റെ നേച്ചർ നോക്കാൻ കാണാൻ പറ്റും. യാക്കോബ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ജെയിംസ് ചാപ്റ്റർ 1:5.
ഇഫ് any of you lack wisdom, let him ask of God, that giveth to all men liberally, and upbraideth not, and it shall be given him.
നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ. എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞത്? എന്തായാലും പറഞ്ഞത് എങ്ങനെയാണ് ദൈവം കൊടുക്കുന്നത്? ഔദാര്യമായി കൊടുക്കും, ധാരാളമായി കൊടുക്കും. ഇതായിരുന്നു എന്റെ പ്രത്യേകത. ഈ വേറെ വാക്കിയുണ്ട്, ഒരു വാക്കിയുള്ള വായിക്കും. സെക്കൻഡ് കൊരിന്തിയൻ, രണ്ട് കൊരിന്തിയർ, കൊരിന്തിയർ ഒന്നും രണ്ടും ഉള്ളത്, രണ്ട് കൊരിന്തിയർ അതിന്റെ 9:9 സെക്കൻഡ് കൊരിന്തിയൻ ചാപ്റ്റർ 9:9
അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുത്തിട്ടുണ്ട്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു.
He scattered abroad, he gave to the poor, his righteousness endures forever. So avada ella daanavum nalla nalla daanavum devathil varunne deivam adu kodukkunnathu generous aayittu abundant aayittaanu deivam kodukkunnathu deivathinte ella nalla daanangalum dhaaralamaayi kodukkunna deivam. He gives abundantly. പക്ഷേ അത് റിസീവ് ചെയ്യണമെങ്കിൽ എന്താണെന്നറിയോ, നമ്മളൊരു ദരിദ്രനായിത്തീരണം. എങ്ങനെ ദരിദ്രനായിത്തീരാന്ന് പറഞ്ഞാൽ, കർത്താവേ എന്നിലൊരു നന്മയില്ല കർത്താവേ, എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല കർത്താവേ, എനിക്ക് പറയാൻ യോഗ്യത ഒന്നുമില്ല കർത്താവേ. ഈ മനോഭാവത്തോടുകൂടെ ദൈവത്തിന്റെ അടുത്ത് ചെന്നാലേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബേസിക് പ്രോബ്ലം നമ്മൾ നമ്മളിൽ തന്നെ സമ്പന്നരായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് കഴിയാത്തത്. ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന ഒരുവനെ കടന്ന് ദൈവം ബോധമില്ലെന്ന് ബൈബിൾ മുഴുവൻ നമ്മളെന്താ കാണുന്നത്? ഭക്തിയുമായി കുരൻ നിലവിളിച്ചു, യേശുവേ ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ. ആവശ്യബോധത്തോടെയുള്ള നിലവിളി, ഇതദ്ദേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ യേശു നിന്നും അന്വേഷിക്കുന്നത്. ജീസസ് ആവശ്യബോധത്തോടെയുള്ള നിലവിളിയുടെ നടുവിൽ ദൈവം നിൽക്കും. നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞൊന്ന് നിലവിളിക്കുകയാണെങ്കിൽ, കർത്താവേ എന്റെ അവസ്ഥ മോശമാണ്, കർത്താവേ ഞാൻ ശരിയല്ല കർത്താവേ. വിധ പത്രോസിലേക്ക് പൗലോസിലേക്ക് നിലവിളി, ഓടെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യ, ഓരോ നന്മയിലുമില്ല. ഈ നിലവിളിയിൽ നിന്നാണ് ദൈവത്തിന്റെ കൃപകൾ നമ്മളേക്ക് ഒഴുകുന്നത്. ഇല്ലാത്തത്തോളം കാലം ദൈവത്തിന്റെ കൃപകൾ ഒഴുകുന്നില്ല. ഒരു വാക്കിയുള്ള വായിക്കും, ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് 1:1 ലൂക്കോസിന്റെ സുവിശേഷം 1:51 അതിന്റെ 51 മുതൽ തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു കളഞ്ഞു, ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. കേട്ടോ, ഓരോന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. Those who are proud in their thoughts. ഈ അഹങ്കാരം ഉണ്ടാകുന്നവിടെ അറിയോ, നമ്മൾ ചെല്ല് നടക്കുന്നതാണ് നമ്മൾ പറയും, അമ്മാണ് ഒരു അഹങ്കാരി പറഞ്ഞില്ല എന്നുള്ള അഹങ്കാരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയൊരു വേണം നമ്മൾ ഉപയോഗിക്കുന്നത്, അവന് ഭയങ്കര ജാടായിട്ടോ അല്ലേ. അവന് ജാട എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളോട് നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറുപടി പറഞ്ഞില്ല, നമ്മൾ തന്നെ പറയുന്നു ഭയങ്കര ജാട. പക്ഷെ അവൻ പറഞ്ഞു ഹൃദയത്തിലാണ്, ഹൃദയത്തിന്റെ ചിന്തകളിലാണ്, തോട്ട്സ് ഇൻ ദ ഹാർട്ട്സ്, അവിടെ അഹങ്കാരം, അവിടെ പ്രൗഡ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു നമ്മൾ നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? എനിക്ക് അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. എനിക്ക് നമ്മൾ സാറ പറഞ്ഞ ഭാഷ ഉണ്ട്, എനിക്ക് ആരെ തളങ്ങേണ്ട കാര്യങ്ങളില്ല, എനിക്ക് ആരെ കൂഞ്ഞേണ്ട കാര്യമില്ല. നാടൻ മലയാളം അത്ര അറിയാം. ഞാനെന്തിനാ ചില പിള്ളേർ ചിന്തിക്കുന്ന അമ്മയ്ക്കൊടിച്ച തന്നാലല്ല. ഞാൻ കാശുപത്രത്തിൽ ഇവിടെ പഠിക്കുന്നുണ്ട്, സാറ് കൂടുതലും പറയുന്നുണ്ട്, പുറത്തു പറഞ്ഞില്ല, പക്ഷെ ഉള്ളി പറഞ്ഞില്ല. പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഫൈൻ 2500. പക്ഷെ ഉള്ളിൽ എത്രയോ കാശാണ് പറഞ്ഞത്, കാശുപത്രത്തിന്റെ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഒത്തിരി എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിൽ സംഭവിക്കുന്നത്. നിങ്ങൾ അടുത്തെഴുതിയിരിക്കുകയാണ് ഇവിടെ, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിറക്കി താവണ അവരെ ഉയർത്തി. ഇതിൽ തന്നെ കാര്യപരിപാടി ഈ അഹങ്കാരത്തിൽ ഒരാൾ പോകുമ്പോൾ ദൈവം എടുത്ത് താഴോട്ടും ഹൃദയത്തിൽ നമ്മൾ വലിയ ഒരാളാണെന്ന് ചിന്തിക്കുമ്പോൾ ചിന്തോ ഞാൻ എന്റെ പ്രതാപത്തിനായിട്ട് ഫോർ മൈ ഗ്ലോറി ഐ ഹാവ് ബിൽറ്റ് ദിസ് ഗ്രേറ്റ് ബാബിലോൺ. എന്റെ മഹത്വത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരം, എന്റെ മഹത്വത്തിനായിട്ട്. ഇത് പറഞ്ഞോണ്ട്, ഇത് രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിച്ചതറിയോ? അവൻ ഒരു കാളയെപ്പോലെ പുല്ലു തിന്നു തന്റെ കൊണ്ട് മൃഗത്തെ പോലെ ആയിരുന്നു നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹൃദയ വിചാരത്തിലുള്ള അഹങ്കാരം ഇവരോ എന്താ ഇത്ര സീരിയസ് ആയി പറയാൻ കാര്യം? കാരണം മനുഷ്യന്റെ പാപം ആരംഭിച്ചു അവിടെ നിന്നാണ്. എങ്ങനെ പാപം ആരംഭിച്ചു? ദൈവം പാപത്തെ ഉണ്ടാക്കിയിട്ടില്ല. ബിക്കോസ് ഗോഡ് ഈസ് ഹോളി, ഹി ഡിഡ് മേക്ക് സിൻ. പിന്നെ എങ്ങനെയാ പാപം ഉണ്ടായത്? പാപം ഉണ്ടായതെന്ന് പറയാമോ? പിശാച്, പിശാച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയുന്നത് പിശാച് മോശമായിട്ടാണ്. ഒരു ദൂതനായിരുന്നു, ദൈവത്തിന്റെ മുൻപിൽ ചിറകടിക്കുമ്പോൾ ഏഴ് രാഗങ്ങൾ വീട്ടുന്ന ദൂതൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത കയറി. എന്താണെന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വെക്കും. ഐ വിൽ കീപ് മൈ ത്രോൺ എബവ് ദി ത്രോൺ ഓഫ് ഗോഡ്. ചിന്ത അവന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അതിനെ പറ്റിരുന്നു. ഈ ചിന്ത ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ദൂതൻ വിശാലല്ല ആലോചിക്കും. ഈ ഏറ്റവും നല്ല സാധനം മോശമാവുമ്പോൾ ഏറ്റവും മോശമാണ്. മുട്ട വളരെ ഗുണമുള്ള സാധനമാണ്, ചീമുട്ട മോശമായി കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ ചിലർ പറയുന്നത് എന്നെ മോശമാക്കല്ലേ, ഞാൻ മോശമായ മഹാജീവിതയാണ്. ശരി, നല്ലത് മോശമായി കഴിഞ്ഞാൽ മഹാമോശമാണ്. ഇടക്കൊന്നും നിൽക്കത്തില്ല, പിന്നെ നേരെ താഴെ നിൽക്കും. ഈ വേറെ കാര്യങ്ങളുണ്ട്, മോശമാകാൻ എടുത്തോ, നല്ലതാണ് ബുദ്ധിമുട്ട്. കള്ളു കുടിക്കാൻ എളുപ്പമെന്ന് പറയുന്നു, ഇപ്പോൾ പക്ഷെ കള്ളു കുടിക്കാതിരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ചോദിച്ചറിയാം, സിഗരറ്റ് വലിക്കാൻ എളുപ്പം, വലിക്കാതിരിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട്. കള്ളം പറയാൻ എല്ലാ മാതിരി കാര്യമോ? കള്ളം പറയാൻ ഭയങ്കര എളുപ്പം, കള്ളം പറയാതിരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ ചീത്തക്കാരും ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇവന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായപ്പോൾ അവൻ പിശാചായി, ദൂതനാരായി മാറി, പിശാചായി മാറി. പിന്നെ അവന്റെ പരിപാടി എന്നറിയോ? എങ്ങനെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അഹങ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയും നീ വലിയ കുഴപ്പമൊന്നും
നമ്മൾ ചിലരോടൊക്കെ പറയത്തില്ലേ, ഒരു രൂപക്കൂടുണ്ടായിരുന്നെങ്കിൽ എടുത്ത് കത്തോട്ട് വെക്കാൻ പുണ്യാളെ. വിശാല നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് മന്ത്രിക്കുന്ന ഒരു കാര്യം, നീ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മള് അത്യാവശ്യം ഇതാ പ്രശ്നം. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പൗലോസിന് മനസ്സിലാകില്ല, അതുകൊണ്ട് പൗലോസ് നിലവിളിക്കുകയാണ്, എന്റെ ഉള്ളിൽ യാതൊരു നന്മയുമില്ല, വളരെ രക്ഷണനമായി ഒരു നന്മ എനിക്ക് അവകാശപ്പെടാനില്ല. ഐ ആം ഫുൾ ഓഫ് ഫൈൻ. കർത്താവേ, ഒരു നന്മയില്ലാത്തവർക്ക് അത്രമാത്രം സ്വരങ്ങൾ ഈ അവസ്ഥയിൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് തരുന്നത്. അവിടെ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുകയോടെ. He sent away the rich empty-handed and he filled the hungry. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ക്യാമ്പ് ഒരു 1000 ദിവസം കൂടിയാലും ഒന്നും സംഭവിക്കുന്നില്ല. പ്രൊവൈഡ് ഹൃദയത്തിൽ കർത്താവേ എനിക്ക് ഒരു ചേഞ്ച് ആവശ്യം, എന്റെ കണ്ടീഷൻ എന്താ എന്ന് നിങ്ങൾ പറയാത്തത്തോളം കാരണം അറിയോ, അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് നടന്നു പറ്റും. പക്ഷെ എന്നാൽ ആവശ്യബോധത്തോടെ നിലവിളിയുണ്ടെങ്കിൽ അവിടെ ദൈവിക്കും. ആഗ്രഹത്തോടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണിൽ എനിക്ക് യേശുവായിട്ടൊരു ഇന്റിമസി ആവശ്യമാണ്, എനിക്ക് പാപം ചെയ്യുന്നതിനുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് വിശുദ്ധിയോടെ ജീവിതം നയിക്കണം, എനിക്ക് എപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട, സന്തോഷത്തിന്റെ ജീവിതം എനിക്ക് വേണം, ഉത്സാഹത്തിന്റെ ജീവിതം എനിക്ക് വേണം, എനിക്ക് യേശുവുമായിട്ട് അടുത്ത ബന്ധമാണ്, എനിക്ക് യേശുവിനെ വേണം, യേശുവിന്റെ സാന്നിധ്യം വേണം, യേശുവിന്റെ ശക്തി വേണം, യേശുവിനെ വേണം എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിലവിളി ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ വിൽ ടെൽ യു, യു വിൽ നോട്ട് ഗോ എംപ്റ്റി ഹാൻഡഡ്, യു വിൽ ഗോ ഫ്രം യുവർ ഫുൾനെസ്, ഫുൾനെസ് ഓഫ് ജോയ്, ഫുൾനെസ് ഓഫ് പീസ്. ആവശ്യബോധത്തോടെയുള്ള നിലവിളി. സക്കാരിയാർ നമുക്കറിയാം, കേട്ടുകൊത്തി നീട്ടുന്നില്ല, പറഞ്ഞു പറ്റാതിരുള്ളൂ, യേശു നിങ്ങൾ കാണണം. അവൻ മാനസാന്തരപ്പെടാൻ പോലും ആഗ്രഹിച്ചില്ല പോയത്, നന്നായി ഒന്ന് മാറിയേക്കാം, ക്യാമൊക്കെ ഉണ്ട് എന്നാ ശരി മാറിയേക്കാം എന്ന് കരുതി പോലും അല്ല സക്കായി പോയത്. But Zacchaeus had a desire. I want to see Jesus. പക്ഷെ പറ്റിയില്ല, ജനക്കൂട്ടം തടസ്സം നിൽക്കുക, യേശുവിനെ കാണാനുള്ള ഏറ്റവും വലിയ തടസ്സം ആൾക്കാരാണ്, അപ്പനും അമ്മയും വേറെ തടസ്സം യേശുവിനെ കാണാൻ തടസ്സമല്ലേ. ഒന്ന് പ്രാർത്ഥനയ്ക്കൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ ആര് തടസ്സപ്പെടുന്നു? ആര്? കൂട്ടുകാർ പറയും എന്നെ പോയാലും പിന്നെ കാണാൻ പറയും. പക്ഷെ സക്കായി നിരാശപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവൻ അടുത്ത് ഹി ഗോട്ട് ആൻ ഐഡിയ. എന്താ? യേശു വരുന്ന വഴിയിൽ ഒരു മരത്തെ കയറി നീന്ന് യേശു എന്ന് കാണണം. പക്ഷെ അവന്റെ ആഗ്രഹം ഉണ്ടോ? നിങ്ങൾ സക്കായിയെ സന്ദേശിച്ചു, സക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതിയാണ് ചുങ്കക്കാരനാണ് ധനവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചുങ്കക്കാരൻ പ്രധാനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു കലക്ടർ പവറാണ് സക്കായിക്ക്, ആളുകളെ കളക്ടറാണ്, കാരണം ചുങ്കം പിരിക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ ഹെഡാണ്, ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു വലിയ ഗവൺമെന്റ് സീനിയർ ഗവൺമെന്റ് ഓഫീസർ ഒന്ന്. രണ്ടാമത്തെ കാര്യം റിച്ച് പണക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടില് പണക്കാരനായ ഒരു സിൽക്ക് ജുബയും കസവും മുണ്ടും ഒരു സ്വർണമാലയും ഒക്കെ ഇട്ട് ഒരു മേഴ്സിഡസ് ബെൻസിലൊക്കെ നടക്കുന്ന ഒരാളാണ്, ഒരു 50 വയസ്സുള്ള ഒരു അച്ഛാനിന്റെ കൂടെ ഓടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടി വന്നാൽ പോലും ഓടില്ല, ആരമുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി പിടിച്ച് ഇങ്ങനെ നടന്നേ പോകും. പക്ഷെ സക്കായി അവൻ ആദ്യം ഓടിയെന്ന് എന്നെ വെച്ചിരിക്കുന്നു, ഓടി ഇതിനെ ഓടിയേ, കാരണം അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ആഗ്രഹം കിടക്കുക, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, കാണാൻ പറ്റുന്നില്ല, പത്തറോ തടസ്സമോ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, അവൻ ഓടി. രണ്ടാമത് അവൻ മരത്തിലെത്തിയിരുന്നു. നിങ്ങളുടെ നാട്ടിൽ 50 വയസ്സുള്ള സിൽക്ക് ജുബ്ബയും കസവും കൊണ്ടും സ്വർണ്ണമാലയും ഒക്കെ ധരിച്ച ഒരാൾ മരത്തെ കയറുന്നു. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് സഖായി ഒരു മരത്തെ കയറി. അങ്ങനെ ഒന്നും കയറിയില്ല. കാരണം കയറേണ്ട കാര്യമില്ല. ഞാൻ പണക്കാരനായ ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസറായിട്ട് ഒരാൾക്ക് മരത്തെ കയറേണ്ട കാര്യമില്ല. അവൻ അതുവരെ ചെയ്യാത്ത ഒരു കാര്യം സഖായി ചെയ്തില്ല അറിയോ? അവൻ യേശുവിനോടുള്ള ആ കാണാനുള്ള ഒരു ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ കയറി ഒന്നോടി. രണ്ടാമത് അവൻ അള്ളി പിടിച്ചു മരത്തെ കയറി. അവനോട് ഇരിക്കുക, വളരെ ആകാംക്ഷയോടെ താഴെ അതിനെന്തുമാത്രം വില കൊടുത്തു. അവൻ ഓടി, അവൻ മരത്തിന്റെ മുകളിൽ കയറി, അവൻ ആകാംക്ഷയോടെ ഇരിക്കുക. യേശുവിൽ നടന്നു, യേശുവിടെ നിന്നു. അതെന്താ ആവശ്യബോധമുള്ളവന്റെ മുൻപിൽ യേശു നിൽക്കും. ഹൃദയത്തിന്റെ ആഴത്തിൽ യേശുവിനെ കാണാൻ ആഗ്രഹമുള്ളവന്റെ അടുക്കൽ യേശു വന്ന് അവന്റെ അടുക്കൽ വന്ന് യേശു നിൽക്കും. യേശു മോളിലേക്ക് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇത് ഞാൻ ചുമ്മാ വായിച്ചു കൊടുത്തത്. ഞാൻ എനിക്ക് ചില സമയം ധ്യാനിക്കും. ഞാൻ ഭാവനയെ കാണാം. ആ സഖായി ആ കസവും സിൽക്ക് ജുബ്ബ സ്വർണ്ണം ആരെ ഞാനിങ്ങനെ നാടൻ ഇഷ്ടം. ഞാൻ കേരളത്തിന്റെ കൾച്ചറാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അള്ളി പിടിച്ച് മനസ്സിലാക്കി എനിക്ക് ഇപ്പം വീഴും പറഞ്ഞു. സഖയൂസ് കണ്ടാവും സഖയെ വേഗമറിയുക. അപ്പൊ ഞാൻ അവിടെ സഖയൂസിനെ അറ്റാക്ക് വന്നില്ലെന്ന് പറഞ്ഞറിയോ? ഒരു പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഹായ് ബിനോയ് എന്ന് വിളിക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവത്. എവിടെ ചെന്നിട്ടുണ്ടേ? എവിടെ വെച്ചിട്ടുണ്ട്? അതേ പറഞ്ഞു. യേശുവിന്റെ പേരറിയ യേശു അമാനിയനോട് പറഞ്ഞു, നീ അത്തിമരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. ഓ, നതാനിയ ഒരു ഷോക്കായി. നതാനി പറഞ്ഞു, റബ്ബി, നീ ദൈവപുത്രനാ, നീ ദൈവപുത്രനാ. ദൈവപുത്രന് മാത്രമേ ഇങ്ങനെ പറയാനായിട്ട് കഴിയത്തുള്ളൂ. സഖ്യൂസ് ഗോട്ട് ഷോക്ക്ഡ്. ആ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ച അതേ ശബ്ദം വിളിക്കുകയാണ്. സഖ്യൂസ് കം ഡൗൺ. ആദം, ആദം, വേർ ആർ യു എന്ന് ചോദിച്ച അതേ ദൈവം പേര് ചൊല്ലി സഖ്യൂസിനെ വിളിക്കുകയാണ്. സഖ്യൂസ് കം ഡൗൺ. സാമുവൽ, സാമുവൽ എന്ന് വിളിച്ച അതേ ശബ്ദം സഖായി എന്നൊക്കെ വിളിക്കുകയാണ്. സഖായി. യേശു നമ്മുടെ പേരറിയ ഹൃദയത്തിൽ എന്തായിരിക്കുമെന്ന് അറിയാം. ഹൃദയത്തിന്റെ ആഗ്രഹം അറിയാം. ഹൃദയത്തിന്റെ തുടിപ്പേഷൻ അറിയാം. ബിക്കോസ് ഹീസ് ഗോഡ്. അവൻ ദൈവമാണ്. അവൻ അറിയാം. തകർച്ച ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്റെ ഹൃദയത്തിന്റെ വാക്യം തന്നു. ദൈവം ഒരു വാക്യത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉടക്കി. ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ എന്റെ ജനത്തെ, ആശ്വസിപ്പീൻ. ദൈവത്തിന്റെ ഹൃദയം ഞാൻ കണ്ടു. കാരണം ആരൊക്കെയോ ചിലത് ഹൃദയത്തിൽ ചില വേദനകളുമായിട്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയോ ചില വ്യക്തികൾ ഹൃദയത്തിൽ ഭാരവുമായിട്ടിരിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ കർത്താവ് ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ക്യാമ്പിൽ എന്താ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ എന്റെ ജനത്തെ, ആശ്വസിപ്പീൻ. സഹോദര, ഒരു തകർന്ന ഹൃദയമായിട്ടാണ് വന്നിരിക്കുന്നത്. യേശു തന്നെ അറിയുന്നുണ്ട്. യേശുവിന്റെ പേരറിയാണ്. യേശുവിന് നിന്റെ ഹൃദയത്തിന്റെ നിരാശയുടെ അവസ്ഥ, ഹൃദയത്തിന്റെ ഭാരത്തിന്റെ അവസ്ഥ, വിഷമത്തിന്റെ അവസ്ഥ യേശുവിന് അറിയാമോ? അറിയാമെന്ന് യേശുവിന്. അടുത്ത സഖായി, സഖ്യൂസ് കം ഡൗൺ. സഖായി ഇറങ്ങി പോവാ. എനിക്ക് അടുത്ത വാക്യം പറയാൻ കേട്ടു. അടുത്ത അറിയോ, അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നത്? ഇംഗ്ലീഷ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? കാൻ യു റീഡ് എനിബഡി? ലൂക്ക് ചാപ്റ്റർ 19. ലൂക്കോസ് 19 verse 6. And he hurried and came down and received him gladly.
ബദ്ധപ്പെട്ടിറങ്ങി വന്നു.
നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് മരത്തെ കിടന്ന് പരിപാടി ചെയ്യുന്നത് പിന്നെ ഒരു ഇച്ച കൈ ലൂസാക്കും, നേരെ താഴേക്ക് വരും. പക്ഷെ താഴെ തൊലി ഗോതി കാണത്തില്ല, പരിചയമില്ലാത്ത പിള്ളേർ മരത്തെ കിടന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാനൊക്കെ ഇങ്ങനെ ഭാവനക്കാണ് സക്കായിയിലാണ് താഴേക്ക് കയറി നടക്കും. നാല് ചെയ്യും ജീവിതത്തിൽ ആദ്യമായിട്ട് മരത്തെ കയറിയാണ് അതിനെ നമുക്ക് കയറിയിട്ട് പഠിക്കാറ്. പക്ഷേ യേശുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണ്. ഇന്നിക്കറിയും മരത്തെ കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങാനാണ്. പണ്ടെന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം മിലിറ്ററിയിലാണ്. അദ്ദേഹവും രണ്ടു മൂന്ന് കൂട്ടുകാരും കൂടെ ഒരു വലിയ ടാങ്കുണ്ട്, അതിന്റെ മുകളിൽ കയറി ചില വെള്ളമായിരുന്നു, വെള്ളത്തിൽ കയറിയതാണ്. പക്ഷെ അതിന്റെ മുകളിൽ രാത്രി കയറി ഒരു വിധത്തിൽ എല്ലാം കണ്ണടച്ചൊരു ഭയങ്കര ടാങ്ക് അല്ല, എന്തോ ഒരു വലിയ ടവർ. അങ്ങനത്തെ വള കയറാൻ പറഞ്ഞ ഒരു വലിഞ്ഞ് കയറി കയറിയിട്ട് മുകളിൽ താഴേക്ക് നോക്കി വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി. പിന്നെ ഏറ്റവും അവസാനം ഫയർഫോഴ്സ് വന്നു വരെ ഇറങ്ങി. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞെങ്കിൽ ചിലർക്കൊക്കെ അറിയാം, പേര് പറയുന്നില്ല, നമുക്കറിയാം. ഫയർഫോഴ്സ് വന്നു ഇറക്കി. അപ്പൊ മരത്തെ ഇറങ്ങുന്നതാണ് ഈ കീർത്തനേക്കാൾ കൂടുതൽ പോലെ ഇറങ്ങാനായിട്ട്. സക്കായി ബന്ധപ്പെട്ടിറങ്ങി വന്നു. കറിയോ അവനൊറ്റാഗ്രഹം ജീസസ് യേശുവിനെ കാണണം. ഇപ്പൊ യേശുവിനെ കാണാൻ മാത്രമല്ല, യേശു പറയാണ് അടുത്ത അവിടെ എഴുതി വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. ആൻഡ് റിസീവ്ഡ് ഹിം ഗ്ലാഡ്ലി, സന്തോഷത്തോടെ അവനെ കൈക്കൊള്ളു. സഹോദരൻ അങ്ങനെ യേശുവിനെ കൈക്കൊള്ളണ്ടേ? ഓ, എന്നെ സ്നേഹിച്ച്, എന്നെ പേരൊരു വിളിച്ച്, എന്റെ അടുക്കലേക്ക് വരുന്ന എന്റെ യേശുവിനെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാവോ? സന്തോഷത്തോടെ സ്വീകരിക്കണം. നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞു. ഞാൻ നിന്റെ പേര് എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. എന്തിനെന്നറിയോ? കണ്ടല്ലോ ചില പണിക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ പേന കൊണ്ട് കയ്യിൽ എഴുതുന്നു ചില ഫോൺ നമ്പർ ചില കണക്കുകളൊക്കെ. എന്തിനാണെന്നറിയോ? പെട്ടെന്ന് നോക്കാനല്ല. അതേ വാക്യമാണ്, അതേ കാര്യമാണ് നമ്മൾ കാണുന്നത്. I have engraved your name in my palm. എന്തിനറിയോ? ഇടക്കിടക്കെടുത്ത് നോക്കാൻ. റോൺ നോക്കുമ്പോൾ സന്തോഷം. ദൈവം എക്സ്പ്രസ് ചെയ്യണം ദൈവത്തിന്റെ ഹൃദയം. ഞാൻ എന്റെ പേരിൽ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിലൂടെ കടന്നുപോയാൽ വെള്ളം എന്നെ മുക്കിക്കളയുകയില്ല. നീ തീയിലൂടെ കടന്നാൽ നീ ദഹിച്ചു പോകത്തില്ല. കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ വലങ്കരത്തിൽ വിളിച്ചിരിക്കുന്നു. ഇത്രയും പേരിയൊരു വിളിക്കുന്ന ദൈവത്തെ എങ്ങനെ സ്വീകരിക്കണം? സന്തോഷത്തോടെ. സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോ അടുത്ത് പോകും വേശു എന്നറിയുന്നു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. മനസ്സിലാകാനായിട്ട് എക്സാമ്പിൾ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ നിങ്ങളുടെ ടൗണിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്നു. മൂവാറ്റുപുഴ ടൗണിൽ പ്രൈം മിനിസ്റ്റർ വരും, അതെന്നെ വലിയ കാര്യമാണ്. രണ്ട് സൈഡിലും പോലീസ് വേലിയൊക്കെ കെട്ടി, പട്ടാളക്കാരും എല്ലാം ഭയങ്കര പരിപാടിയാണ് നടന്നു. മുഴുവൻ ചെക്കിംഗ് കടകളെല്ലാം ചെക്കിംഗ് നടത്തി. അങ്ങനെ പ്രൈം മിനിസ്റ്റർ വലിയ കോൺവോയിൽ ഇങ്ങനെ വരുമ്പോൾ പ്രൈം മിനിസ്റ്റർ നിർത്തിയിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ടടുത്ത് പറയാണ്, ഇന്ന് ഞാൻ അവിടെ ഡിന്നർ കഴിക്കുന്നു. നമുക്ക് ഒരു പരിചയമില്ല പ്രൈം മിനിസ്റ്റർ എങ്ങനെയായിരിക്കും. ഇന്ന് ഞാൻ വീട്ടിലായിരുന്നു എന്ത് ചെയ്യുന്നത്, ഡിന്നർ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിരിക്കും? അത് ഞാൻ പറഞ്ഞത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണ്, ഇച്ചിന് കൊടുക്കുന്നൊരു ദൈവമല്ലെന്ന്. ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ പാത്രം ഒന്ന് വലുതായാൽ മതി സ്വീകരിക്കാനായിട്ട്. അവൻ വിശന്നിരിക്കുന്നവരെ നല്ലവളമായി നിറയ്ക്കുന്നു. എത്രത്തോളം വിശപ്പുണ്ടോ അത്രത്തോളം അവൻ നൽകും. എത്രത്തോളം ദാഹമുണ്ടോ അത്രത്തോളം അവൻ തരും. എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിന്റെ അപ്പുറത്ത് തരുമെന്ന്. സഖായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ അവന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ കർത്താവ് മനസ്സ് വെച്ച്. അതിനെ പറഞ്ഞത് ഒരു മെഴുകുതിരിവട്ടം ചോദിച്ചാൽ ഒരു സൂര്യനെ തരും, ഒരു മാത്രം വെള്ളം ചോദിച്ചാൽ ഒരു മീനച്ചിലാണ് തരും. ഒന്ന് കാണാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ യേശുവിനെ, പക്ഷെ വീട്ടിൽ വന്ന് താമസിക്കാൻ യേശു പറഞ്ഞു, വീട്ടിൽ വന്ന് താമസിക്കാം. ഓ ഞാൻ സർക്കാരിന്റെ മോഹത്തേക്ക് നോക്കുക, എന്തൊരു സന്തോഷമായിരിക്കും യേശുവിനെ കൊണ്ട് വീട്ടിൽ വീട്ടിൽ ഇതാവും ഭാര്യ വെച്ച് കാണാം. അച്ഛായ എങ്ങനെയാ സംഭവം? ഇത് യേശു ശിഷ്യന്മാര് ആരെയും കൊണ്ട് ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചില്ല, അവരെ അവരെ തന്നെ ക്ഷണിച്ചെങ്കിൽ പോകും. ഇൻവിറ്റേഷനൊന്നുമില്ല, അവരെ കൊണ്ട് ഇൻവിറ്റേഷൻ കേട്ടിട്ടുണ്ട്, എന്ത് ചെയ്തു നേരേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കാര്യപരിപാടികൾ നടത്തിക്കുമ്പോൾ സക്കായ ചാടി എന്നിട്ട് കാര്യം പറയുക എന്നറിയാം, കർത്താവേ ഞാൻ വസ്തുവകയിൽ എന്റെ വസ്തുവകയിൽ പകുതി ദരിദ്ര കൊടുക്കുന്നു, 10 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്. ഇന്നത്തെ ഭാഷ പറഞ്ഞു, ചതിവായി വാങ്ങിയത് 4 ഇരട്ടി കൊടുക്കുന്നു. ഈ ചുങ്കക്കാരൻ പറഞ്ഞ തട്ടിപ്പാവത്തും വരുവാണ്. എനിക്ക് തോന്നുന്നു ബാക്കി 5 ഏക്കറും പിന്നെ 2 ഏക്കർ കടമടം മേടിച്ചാൽ തീരുള്ളൂ, അത്രമാത്രം തട്ടിപ്പൊടുത്തിട്ടാണ് സർക്കാർ എഴുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ സർക്കാരിന്റെ വീട്ടിൽ ഒന്നും മിച്ചമുണ്ടാകുന്നു വിചാരിക്കുന്നത്. കാരണം ഒന്ന് പകുതി ദരിദ്രർക്കും കൊടുക്കാൻ ഓഫർ ചെയ്തു, ഭാര്യയ്ക്ക് ഞെട്ടി വളർച്ചയാണ്, ദൈവമേ ഇന്നു വരെ സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് ജീവിച്ചതാണ്, ഒറ്റ ദിവസം കൊണ്ട് വാപ്പനായി പോയി. പക്ഷേ നിങ്ങൾ ആ സർക്കാരിന്റെ മുഖത്തേക്ക് നോക്കി, വസ്തു പോയാലല്ല എനിക്ക് യേശുവിനെ കിട്ടി, എനിക്ക് യേശുവിനെ കിട്ടി. സഹോദര, യേശു ഉണ്ടെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടെന്ന്, യേശു ഉണ്ടെങ്കിൽ സമാധാനമുണ്ടെന്ന്, യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അല്ല യേശു പറഞ്ഞ മുഖ്യമാണ്, അവൻ അധികമൊന്നുമില്ലെങ്കിലും അവനെല്ലാം ഉള്ളവനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. കാരണം അതിനോട് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതൊരു മതിയും സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് വിളവ് ഒത്തിരി ഉണ്ടായി, ഒത്തിരി ക്രോപ്പ് ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം ആ സമയത്ത് ആൾക്കാർക്ക് അല്ലേ. നമ്മുടെ നാട്ടിലോണ്ടാണ് ഓണം, കൊയ്ത്ത് കഴിഞ്ഞ് ഇഷ്ടംപോലെ സംഭവം കഴിയുമ്പോഴത്തേക്ക് ഉത്സവങ്ങളെ വെച്ചിരിക്കുകയാണ് ഓണം. ആ പേര് മഹാബലിക്ക് ചുമ്മാ പറഞ്ഞു, അതൊക്കെ നമുക്കിങ്ങനെ ഒരു ഒരു എന്നാ ഒരു പഴയ കാലത്തെ ഒരു കഥകളൊക്കെയാണ്. പക്ഷെ ഈ കൊയ്ത്തിന്റെ ഉത്സവമാണ്, വലിയ വിളവുണ്ടാകും, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒന്ന് ആഘോഷിക്കണം. പക്ഷെ ഈ ആഘോഷം എത്രയാണെന്ന് അറിയാം? ഓണസദ്യയുണ്ട്, രാവിലെ ഉപ്പേരി കഴിച്ചു, ഊഞ്ഞാലാടി, ഓണസദ്യ കഴിഞ്ഞ പരിപാടിയുണ്ട്, അതിനൊക്കെ പേരാണ് ഓണത്തല്ല. പിന്നെ അടി തുടങ്ങുന്നു, പിന്നെ ഉള്ള സദ്യ സദ്യയുടെ പായലോട് തരും, ആരോടെ അടി കൊടുക്കും, അതോടുകൂടി എല്ലാ സന്തോഷം നൽകുന്നു. അതാണ് ഈ ലോകത്തിന്റെ സന്തോഷം. ഓണത്തല്ലോടുകൂടി കലാരോടുള്ള സന്തോഷം. 3 പേരെ ആശുപത്രികൾ, ന്യൂഇയറിന്റെ ആഘോഷം കഴിയുമ്പോഴത്തേന് 250 പേര് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ. ന്യൂഇയർ ഭയങ്കര ജോലിയാണ് ആഘോഷിച്ചത്, ബൈക്കിൽ വെള്ളം അടിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ പൊക്കുന്ന പരിപാടികൾ വരേണ്ടത്. കഴിഞ്ഞ ഒരാൾ ഞാൻ ബുക്ക് ചെയ്ത പുള്ളിയോട്ട് നിരാശനായില്ല, പുള്ളി വീണ്ടും തട്ടിക്കളഞ്ഞു, വീണ്ടും പഠിച്ചു പോയി. ഞമ്മടെ നമ്മുടെ സന്തോഷവും ആഘോഷവും ഇത്രേ. പക്ഷേ യേശുവിനെ കിട്ടിയവന്റെ ഉള്ളില് അവന്റെ സന്തോഷം മാറിപ്പോകത്തിൽ കേട്ടു, അവനെപ്പോഴും ഒരു സന്തോഷമുണ്ട്, അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആനന്ദമുണ്ട്, അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ധൈര്യമുണ്ട്. കാരണം അവനറിയാം യേശുവിനെ സ്നേഹിക്കുന്നു. സക്കായി പറയാണ് 2 തീരുമാനമാണ് സക്കായുടെ ചില സന്തോഷം. എങ്ങനറിയാവോ? അതാ ഈ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്നും പകുതി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സക്കായി ചിന്തിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും നാള് മറ്റുള്ളവനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല, സ്വന്തം കാര്യം ചിന്താണ്, വേറെ ഒരാളെ കുറിച്ച് പോലും ചിന്തിക്കാതെ കാശുണ്ടാക്കാനുള്ള ആഗ്രഹത്തോടും കൂടി നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ചിന്ത വന്നു, പാവപ്പെട്ടവനുണ്ടല്ലോ, ആവശ്യക്കാരൻ തെറ്റുണ്ടല്ലോ, അവന് കൊടുക്കണമല്ലോ. 1ാമത്തെ ചിന്ത. 2ാമത്തെ ചിന്ത തട്ടിപ്പ്, ഞാൻ ഈ സമ്പാദിച്ച മുഴുവൻ തട്ടിച്ചെടുത്തത്. പണ്ട് എനിക്കറിയാൻ ഒരു സഹോദരനുണ്ട്, പുള്ളിക്കാരൻ ഭയങ്കര അഡ്മിഷനായിരുന്നു, പക്ഷെ മാനസാന്തരം വന്ന മനസ്സിലായി, ദൈവമേ ഇത്രയും നാള് ഈ അഡ്മിഷൻ നടത്തിയ കാശ് മുഴുവൻ തട്ടിപ്പായിരുന്നല്ലോ, 5000 സ്ഥാനത്ത് 50000 മേടിച്ചു, മൊത്തം തട്ടിപ്പായിരുന്നല്ലോ, ദൈവമേ മാനസാന്തരം കൊടുത്തു, കുറെ കൊടുത്തു കൊടുത്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു പുള്ളിക്കാരൻ കുറച്ച് സെറ്റിൽ ചെയ്തു. യേശു വരുമ്പോ നമ്മൾ തിരിച്ചറിഞ്ഞൊരു സത്യത, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്നു. തട്ടിപ്പുകാരനായിരുന്നല്ലോ, കാശിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നല്ലോ, കാശ് മാത്രമായിരുന്നു എന്റെ ജീവിതത്തിൽ ആഗ്രഹം, എത്രയോ പേരെ തട്ടിച്ചു, എന്റെ നടപ്പ് ശരിയല്ലായിരുന്നല്ലോ, കാശ് പോയി. പക്ഷെ സഖാവ് യേശുവിനെ കിട്ടി. കാശ് പോയാലെന്നാണ്, കാശ് നമുക്ക് എന്നാ തരുന്നേ, സെക്യൂരിറ്റി അല്ല ഇച്ചിരി സമയത്ത് സന്തോഷം. കാരണം ഒന്നാം ഒരു അഞ്ചാം തീയതി മുതൽ ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര മോഹം നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബാംഗ്ലൂരിലൊക്കെ അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ ആൾക്കാരൊക്കെ ഭയങ്കര ചിരിച്ച് ഭയങ്കര ജോളി കടലിലൊക്കെ തന്നെയാണെന്നറിയോ, ഹോട്ടലുകളിലൊക്കെ 25-ാം തീയതി കഴിയുമ്പോഴത്തേന് പിന്നെ ആളോടെ അനക്കോ ഇല്ല ആവിയില്ല ഇങ്ങനെ ഭാര്യപ്പെട്ട് നടക്കുന്ന കാശില്ല. ഈ 5-ാം തീയതി കിട്ടുമ്പോഴുള്ള സന്തോഷമല്ലേ ഉള്ളൂ, 10-ാം തീയതി ആ സന്തോഷം തീരെയല്ലേ. ശേഷി ഉള്ളവന് അവനെപ്പോഴും സന്തോഷമായി നീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടത് യേശുവിനെയാണ്, യേശുവിന്റെ സാന്നിധ്യമാ, യേശുവിന്റെ കൂട്ടായ്മയാ, യേശുവിന്റെ ജീവനാ, യേശുവിനെയാണ് നമുക്ക് വേണ്ടത്. അതേപോലെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. Look at Jesus. അവൻ വാരിതറി ദൈവന്മാർ കൊടുക്കുന്ന ഔദാര്യങ്ങളോടെ കൊടുക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ആ ദൈവം ഇന്ന് ഇവിടെ ഉണ്ടെന്ന്. കാരണം രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന യേശു ഉണ്ടെന്ന്, ഇവിടെയുണ്ട് യേശു. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാ, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ആവശ്യബോധം ഉണ്ടോ എനിക്ക് ആ യേശുവിനുമായിട്ടുള്ള ആഴമാ ഒരു കൂട്ടായ്മ, യേശുവുമായിട്ടുള്ളൊരു ബന്ധം. ഒരുപക്ഷെ യേശുവുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, പക്ഷെ കർത്താവ് അടുത്ത അളവിൽ ആ അപ്പോസ്തലന്മാരൊക്കെ യേശു അറിവുണ്ടായിരുന്നവർ അനുഭവിച്ച അതേ സന്തോഷവും അതേ സമാധാനവും അതേ ധൈര്യവും അതേ പ്രത്യാശയും അതേ ഉറപ്പും എനിക്ക് വരണമേ എന്ന ആവശ്യത്തോടെ നിലവിളിക്കുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, യേശു നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്നു. ഭക്തിയുമായി നിലവിളിച്ചപ്പോൾ യേശുവിടെ നിന്നു, സക്കായി ആഗ്രഹത്തോടെ മരത്തിന് മുകളിൽ കയറിയപ്പോൾ യേശുവിടെ നിന്നു. ആരെല്ലാം യേശുവിനെ നോക്കി നിലവിളിച്ചോ അവിടെയൊക്കെ യേശു നിന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു നിൽക്കും, യേശു നിൽക്കും. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഈ ആവശ്യബോധം നമ്മുടെ ജീവിതത്തിലുണ്ട്? അവൻ സമ്പന്നന്മാരെ വെറുതെയോട് മുടക്കിയേച്ചു. He sent away the rich empty-handed and he filled the poor with his riches. ദരിദ്രന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലുള്ള ദാരിദ്ര്യം, എന്റെ ആത്മാവിൽ ഉള്ള ദാരിദ്ര്യം, ആത്മാവിന്റെ ദാരിദ്ര്യത്തോടുകൂടി കർത്താവേ എനിക്കൊന്ന് അവകാശപ്പെടാനില്ല, ഒരു നന്മയില്ല, ഞാനിപ്പോ കുതിരയുടെ അവസ്ഥയില്ല കർത്താവ്, ഞാൻ കഴുതയുടെ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് പറയുന്നവരുടെ മേലേക്കാണ് യേശു വരുന്നത്. നമുക്കവസരം പ്രാർത്ഥിക്കുന്നത് എന്താ, എന്താ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കർത്താവ് തരും. കാരണം കഴിഞ്ഞ ഇന്നലെ വിനിഞ്ഞാന്ന് വൈകുന്നേരം ഈ സമയം പരിവാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ യേശുവിനോട് സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിപ്പോൾ അടുത്ത സമയം നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോകുക, നമുക്ക് എപ്പോഴും ചെയ്തിരിക്കാം ദൈവസന്നിധിയിൽ.